നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാദ്യം സംഗീതമേ ജീവിതം, അവതരണം ജോർജ് ചീരൻ. തുടർന്ന് അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്. ഈ പരിപാടികളുടെ പ്രായോജകർ ഹോംലാൻഡ്, ഇന്ത്യൻ മാർട്ട്, മൗണ്ട് വില്ലിംഗ്ടൺ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വി ബിൽഡേഴ്സ്, വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം. വി ബിൽഡേഴ്സ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും. വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഇപ്പോൾ കേൾക്കാം സംഗീതമേ ജീവിതം. ഇതിൽ ജീവിതഗന്ധിയായ സിനിമകൾ, കഥകൾ, കവിതകൾ, അനുഭവങ്ങൾ, നടീനടന്മാർ എന്നിവയെക്കുറിച്ചെല്ലാം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ജോർജ് ചീരൻ.
സംഗീതമേ ജീവിതം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ 21 ലോക സംഗീത ദിനം. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലുമുള്ള സംഗീതം ലോകത്തെ എല്ലായിടത്തും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആചരിക്കുന്ന ദിവസമാണ് ലോക സംഗീത ദിനം. മലയാള സിനിമയിലെ രണ്ട് പ്രശസ്ത ഗാനരചയിതാക്കളുടെ ഓർമ്മ ദിവസങ്ങൾ ഈ ലോക സംഗീത ദിനത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പ്രശസ്ത കവി എസ് രമേശൻ നായരുടെയും ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിൻ്റെയും രണ്ടു പേരുകളും മലയാളികൾക്ക് വളരെ സുപരിചിതം. രണ്ടുപേരും ജനിച്ചത് ഒരേ വർഷം 1948. രണ്ടുപേരും മരണപ്പെട്ടത് അടുത്തടുത്ത ദിവസങ്ങൾ. 2021 ജൂൺ 18 രമേശൻ നായരും ജൂൺ 22 പൂവച്ചൽ ഖാദറും ഈ ലോകത്തോട് വിട പറഞ്ഞു. രണ്ടുപേരും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട്. രണ്ടുപേരും ആകാശവാണിക്ക് വേണ്ടി നിരവധി ഗാനങ്ങൾ രചിച്ചു. നിരവധി ഭക്തിഗാനങ്ങളുടെയും കവിതാ സമാഹാരങ്ങളുടെയുമായിരുന്നു രമേശൻ നായർ ആദ്യം പ്രശസ്തനായത്. 100-ലധികം ആൽബങ്ങളിലായി 1000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. പല തമിഴ് കൃതികളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഇഷ്ടപതി, ഗുരുപൗർണമി തുടങ്ങിയ കാവ്യങ്ങളും എസ് രമേശൻ നായർ രചിച്ചു. യേശുദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള തരംഗണിയുടെ മയിൽപ്പീലി എന്ന ആൽബമാണ് രമേശൻ നായരെ വളരെ പ്രശസ്തനാക്കിയത് എന്ന് തന്നെ പറയാം. ആ ആൽബത്തിലെ 9 ഗാനങ്ങളും മലയാളികൾ നെഞ്ചിലേറ്റിയ ഭക്തിഗാനങ്ങളായിരുന്നു. ആകാശവാണിയിലെ ഉദ്യോഗമായിരുന്നു തന്നെ ഒരു ഭക്തിഗാന രചയിതാവാക്കിയതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമായിരുന്നു. 1985 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ 10-ാം ഉദയം എന്ന ചിത്രത്തിലാണ് രമേശൻ നായർ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം എഴുതി. അനിയത്തിപ്രാവ് എന്ന ബോബൻ കുഞ്ചാക്കയുടെ സിനിമയിലെ ഗാനങ്ങൾ 25 വർഷം കഴിഞ്ഞിട്ടും ഇന്നും സംഗീത പ്രേമികൾ അതേ പുതുമയോടെ ആസ്വദിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഫാസിലിൻ്റെ അനിയത്തിപ്രാവിലെ ഈ ഗാനങ്ങൾ രമേശൻ നായർക്ക് വളരെ പ്രശസ്തി നേടിക്കൊടുത്തു. ഓ പ്രിയേ പ്രിയേ, നിനക്കൊരു ഗാനം, ഒരു രാജമല്ലി വിടരുന്ന പോലെ, എന്നും നിന്നെ പൂജിക്കാം തുടങ്ങി 6 ഗാനങ്ങൾ അനിയത്തിപ്രാവിന് വേണ്ടി രമേശൻ നായർ രചിച്ചു. ഈ ഗാനങ്ങൾ അന്നത്തെ കൗമാരപ്രായക്കാരെ സ്വാധീനിച്ചെങ്കിൽ അന്നത്തെ യുവാക്കളെ, കുടുംബനാഥന്മാരെ സ്വാധീനിച്ച മറ്റൊരു ഗാനമുണ്ട്. കുടുംബ സദസ്സുകളിൽ ഹിറ്റായ 1986 പുറത്തിറങ്ങിയ പ്രിയദർശൻ്റെ രാഘുവിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയും സുഹാസിനിയും കൂടെ അഭിനയിച്ച പൂമുഖവാതിക്കൽ സ്നേഹമെടുത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന ഗാനം. എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഈ ഗാനമാണ് ഇന്നത്തെ സംഗീതമേ ജീവിതത്തിൽ ആദ്യം.
സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ, എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. സ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ലക്ഷ്മിയും ഭാര്യ, കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാകുന്നു ഭാര്യ.
മലയാളം ഹൃദയത്തിലേറ്റിയ നിരവധി പ്രണയാദ്ര ഗാനങ്ങളുടെ ശില്പിയാണ് പൂവച്ചൽ ഖാദർ. 1948 ഡിസംബർ 25 ഇദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദം നേടിയ പൂവച്ചൽ ഖാദർ ഏകദേശം 300 സിനിമകൾക്ക് വേണ്ടി 2000 ഗാനങ്ങൾ എഴുതി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മികച്ച ഗാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. 1973 കവിത എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി പാട്ടെഴുതുന്നത്. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാറ്റ് വിതച്ചമെൻ എന്ന ചിത്രത്തിലെ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനമായ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന ഗാനം അന്ന് വളരെ പ്രശസ്തി നേടി. അതുകൂടാതെ യേശുദാസിൻ്റെ മികച്ച പ്രണയഗാനങ്ങളിലൊന്നായ ചരറാന്തൽ തിരിതാഴുന്നു എന്ന ഗാനം, ഈ ഗാനം പൂവച്ചൽ ഖാദറിനെ അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ഗാനരചയിതാവാക്കി മാറ്റി. ഇതേ ചിത്രത്തിൽ തന്നെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം എന്ന ഗാനവും അന്ന് വളരെ പോപ്പുലറായ ഒരു ഗാനമായിരുന്നു. KV മഹാദേവനാണ് കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. യേശുദാസ് മനോഹരമായി പാടിയ ശരറാന്തൽ തിരിതാഴുന്നു എന്ന ഗാനമൊന്ന് കേട്ടു നോക്കാം.
കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ. അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളി ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളുത്തു നിൽക്കുന്നു. അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളി ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളുത്തു നിൽക്കുന്നു. കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ. കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു.
കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഹിറ്റായതോടുകൂടി പൂവച്ചൽ ഖാദർ അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ഗാനരചയിതാവായി തന്നെ മാറി. എന്നാൽ പൂവച്ചലിൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നാദാ നീ വരും കാലച്ച കേൾക്കുവാൻ ചാമരം എന്ന ചിത്രത്തിലെ ഗാനം, പിന്നെ മൗനമേ നിറയും മൗനമേ എന്ന തകര എന്ന ചിത്രത്തിലെ ഗാനം, ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം തുടങ്ങി നിരവധി ഭരതൻ ചിത്രങ്ങളിൽ അന്നത്തെ മികച്ച ഗാനങ്ങൾ പൂവച്ചൽ രചിച്ചു. അങ്ങനെ 1980s ഏറ്റവും തിരക്കുള്ള ഒരു ഗാനരചിതാവായി മാറി പൂവച്ചൽ ഖാദർ. കെ വി മഹാദേവൻ, എ ടി ഉമ്മർ, കെ ജെ ജോയ്, ഔസേപ്പച്ചൻ, ശ്യാം, വിദ്യാധരൻ, കണ്ണൂർ രാജൻ തുടങ്ങി പ്രശസ്തരായ എല്ലാ സംഗീത സംവിധായകരുടെ കൂടെയും പൂവച്ചൽ ഖാദർ പ്രവർത്തിച്ചു. എന്നാൽ 1979 പുറത്തിറങ്ങിയ ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിലെ ശ്യാം സംഗീതം നൽകിയ ഒരു ഗാനമാണ് എൻ്റെ ഇഷ്ടഗാനങ്ങളിൽ മറ്റൊന്ന്.
ഇതിലേ ഏകനായി അല്ലേ
ഗാദറിന്റെ പല ഗാനങ്ങളും പ്രണയത്തിന്റെയും നഷ്ടപ്രണയത്തിന്റേതുമായിരുന്നു. ആത്മാവിനെ പിടിച്ചു നിർത്തുന്ന ഗാനങ്ങൾ നിരവധി. അതേ കവി തന്നെ യുവത്വത്തിൻ്റെ ആഘോഷത്തിൻ്റെ വരികളും രചിച്ചു. ബെൽറ്റ് മത്തായി എന്ന ചിത്രത്തിന് വേണ്ടി രചിച്ച രാജീവം വിടരും നിൻമിഴികൾ, തമ്മിൽ തമ്മിൽ എന്ന റഹ്മാൻ ചിത്രത്തിലെ ഇത്തിരി നാണം പെണ്ണിൻ കവളിൽ കുങ്കുമമേകുമ്പോൾ എന്ന ഗാനം, മഴനിലാവിലെ ഋതുമതിയായി തെളിമാനം എന്നീ ഗാനങ്ങൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്.
ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം, സ്വപ്നം അരുളും താരണികളിൽ മോഹം മുതിരും നേരം. ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം, സ്വപ്നം അരുളും താരണികളിൽ മോഹം മുതിരും നേരം. മിഥുനങ്ങളെ പുലരട്ടെ നിങ്ങളുടെ നാളുകൾ, പുതുമുട്ടിൻ കിങ്ങിണിയോടെ ജീവിതം എന്നും മധുവിധുവാകാൻ ഭാവുകമേകുന്നു.
പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ ഇത്തിരി നാണം ബന്ധം ആണിൻ കരളിനെ ഇക്കിലെ ഊട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ.
മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മികച്ച പല ഗാനങ്ങളും പൂവച്ചൽ ഖാദർ രചിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ താളവട്ടം, ദശരഥം, ആട്ടക്കലാശം എന്നീ ചിത്രങ്ങളും മമ്മൂട്ടിയുടെ സന്ദർഭം, ആരാത്രി, നിറക്കൂട്ട്, ചക്കരവുമ എന്നീ സിനിമകളും അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ അബ്രഹാം ഓസ്റ്റലർ എന്ന സിനിമയിൽ പൂവച്ചൽ ഖാദർ 1985 നിറക്കൂട്ടിനായി രചിച്ച പൂമാനമേ എന്ന ഗാനം വീണ്ടും ഇന്നത്തെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനെ പ്രശസ്തനാക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. 1985 ചിത്രയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊടുത്ത, ശ്യാം സംഗീതം കൊടുത്ത പൂമാനം എന്ന ഏരുഗാനത്തോടുകൂടി ഇന്നത്തെ സംഗീതമേ ജീവിതം അവസാനിക്കുന്നു. വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ജോർജ് ചീരൻ.
ഇതുവരെ മലയാളം എഫ് എമ്മിൽ കേട്ടത് ജോർജ് ചീരൻ അവതരിപ്പിച്ച സംഗീതമേ ജീവിതം. ഇനി കേൾക്കാം അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. മലയാളം എഫ് എമ്മിനു വേണ്ടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്.
നമസ്കാരം. മലയാളം 104.6 എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. June 23 ഞായറാഴ്ച മുതൽ 29 ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരൊരുട്ടാദിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി വിദേശത്തെത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വരവും ചെലവും തുല്യമായിരിക്കുവാനും സാധ്യതയുണ്ട്. കാർത്തികയുടെ ഒടുവരുത്ത മൂന്ന് പാദം, രോഹിണി മകയത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിസ്സാര ചികിത്സകളാൽ രോഗവിമുക്തി വന്ന് ഉദ്യോഗത്തിൽ പുനർനിയമനം നേടും. പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ തീരുമാനിക്കും. കുടുംബസമേതം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനും യോഗമുണ്ട്. മകയിരത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, തിരുവാതിര പുണർത്തത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മേലധികാരികളുടെ അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കുവാൻ തീരുമാനിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറി വിതരണ വിപണന മേഖലയിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകുന്നത് വഴി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും സാമ്പത്തിക വരുമാനത്തിന് യോഗമുണ്ട്. വിക്രി സ്വാതന്ത്ര്യത്താൽ തൊഴിൽ മേഖലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ഫലപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പഠിച്ച വിദ്യയോടനുബന്ധം മായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുണർത്തത്തിന്റെ അവസാനത്തെ പാദം പോയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വർഷങ്ങൾക്കു ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും യോഗമുണ്ട്. ഉദാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾക്ക് ഈ ആഴ്ചയിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. ഔദ്യോഗിക ചുമതലകൾ ചെയ്തു തീർത്ത് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് കരാർ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും പ്രവർത്തന തലങ്ങൾ തുടങ്ങി വയ്ക്കുവാനും സാധ്യതയുണ്ട്. മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്യോഗത്തിനോടനുബന്ധമായി ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. വികസ്വര രാജ്യത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട്. ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ശീലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് നിർദ്ദേശങ്ങൾ നൽകുവാനും ഒരുപക്ഷെ ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. ഉത്തരത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും, മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും, സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും വന്നു ചേരുവാനിടയുണ്ട്. പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും അതിലുപരി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ വിജയം കൈവരിക്കുവാനും യോഗമുണ്ട്. ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥ വന്നു ചേരുന്നത് വഴി ഏതൊരു വിഷമഘട്ടങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു ആത്മവിശ്വാസം ആർജിക്കുവാൻ സാധ്യതയുണ്ട്. ജനസ്വാധീനം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുവാനിട വരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമായി പര്യവസാനിപ്പിക്കുവാൻ സാധിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്തത് വഴി പുനഃപരീക്ഷയ്ക്ക് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. നാഡി നീർദോഷ രോഗപീഠകൾക്ക് ആയുർവേദ പ്രകൃതി ചികിത്സകൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. വിശാഖത്തിന്റെ അവസാനത്തെ പാദം, അനിടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തികമായ പുരോഗതിക്ക് യോഗം കാണുന്നു. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശപ്രകാരം പുതിയ തൊഴിൽ മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. നീതിപൂർവമുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിട വരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും യോഗമുണ്ട്. മൂലം പോരാടം മുത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഇനി ഒരു വർഷത്തേക്ക് സാമ്പത്തികമായുള്ള മേഖലകളിൽ നിയന്ത്രണം വേണ്ടിവരും എന്ന ആശയം അവലംബിക്കാനിട വരും. മേലധികാരികളുടെ നിർബന്ധത്താൽ ചില കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തത് അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൃപ്തികരമായുള്ള രീതിയിൽ അവസരം വന്നു ചേരുവാനിടയുണ്ട്. നിലവിലുള്ള രാജ്യത്തിൽ ഉദ്യോഗ അവസരങ്ങൾ കുറവുള്ളതിനാലും ജീവിത ചെലവ് വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ടും മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് പരിശ്രമിക്കുവാനിട വരും. ഉത്രാടത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാൻ സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇനി ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി നേടും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനിട വരും. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. സങ്കീർണമായ ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ആർജവവും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. അവിട്ടത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, ചതയം പോരോരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. ഊഹ കച്ചവടത്തിൽ നിന്നും പിന്മാറി ദീർഘകാല വ്യാപാര വിപണന വിതരണ മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. കഴിഞ്ഞ വർഷം നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിട വരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. പൂരോരുട്ടാദിയുടെ ഒടുവലത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഇനി ഒരു വർഷത്തേക്ക് ദൂരദേശവാസം വേണ്ടി വരുവാനാണ് സാധ്യതയുള്ളത്. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം ആവുന്നതും ഈ ആഴ്ചയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധി പിടിപെടുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനയ്ക്ക് വിധേയമാകുവാനിടയുണ്ട്. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുന്നത് വഴി മനോവിഷമം വന്നു ചേരുവാനിടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. നമസ്കാരം.
നിങ്ങൾ ഇതുവരെ മലയാളം FM 104.6 കേട്ടത് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മലയാളം FM വേണ്ടി പ്രത്യേകം തയ്യാറാക്കി അവതരിപ്പിച്ച അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയോടുകൂടി ആരംഭിക്കും. ഇതിൽ യൂട്യൂബിലെ ബൂംബാങ് ഫെയിം നവീൻ ജോബുമായുള്ള സംഭാഷണത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. കേരളം.